റോമാലേഖനം 16:1-9 വാക്യങ്ങൾ.
റോമാലേഖനം എത്ര അനുഗ്രഹീതമായ ഒരു ലേഖനമാകുന്നു എന്ന് താങ്കൾക്ക് ഇതിനോടകം മനസ്സിലായല്ലോ. ഇതിൽ ഇത്രമാത്രം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ഇതിനു മുൻപ് ഗ്രഹിച്ചിരുന്നില്ലായിരിക്കുമല്ലോ. ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ലേഖനമല്ലേ. ഈ ലേഖനത്തെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഒരു കത്തെഴുതി ആ വിവരം ഞങ്ങളെ അറിയിക്കണമേ. ഇന്നിനിയും റോമാലേഖനത്തിൻ്റെ ഒടുവിലത്തെ അധ്യായമാകുന്നു നാം പഠിക്കുവാൻ പോകുന്നത്. ഈ 16 വളരെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു അധ്യായം കൂടിയാകും. ആദിമ നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിലെ സഭയിൽ സുവിശേഷം എത്ര പ്രായോഗികമായിരുന്നു എന്ന് ഈ അധ്യായം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. പ്രാചീനവും പ്രാകൃതവുമായ മതാചാരങ്ങളിൽ മുഴുകിയിരുന്ന റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സന്തോഷവുമായി പീഡനത്തിൻ്റെ മധ്യത്തിലും ജീവിച്ചിരുന്ന ദൈവമക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദിച്ചാർക്കുകയാണ്. എന്തൊരു പ്രോത്സാഹനമല്ലേ. ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയ്ക്കും, അതായത് ലോകപ്രകാരം യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരുന്ന ഒരു ചുറ്റുപാടിൽ ദൈവത്തിനു വേണ്ടിയും ക്രിസ്തുവിൻ്റെ സഭയ്ക്കു വേണ്ടിയും ദൈവവചനത്തിനു വേണ്ടിയും നിലനിന്നതായ ദൈവമക്കൾ നൂറ്റാണ്ടുകളിലൂടെ അവരുടെ പേരുകൾ സ്മരിക്കുന്നു, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൽ പരം എന്താണ് ഒരു ജീവിതത്തിൽ കിട്ടുവാനുള്ള ഭാഗ്യമില്ലേ. തീർച്ചയായും വളരെ പ്രോത്സാഹജനകമായ ഒരു അധ്യായമാണ് 16. റോമാലേഖനത്തിലുള്ളതിൽ വെച്ച് അതിമഹത്തായ അനേകം സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന അധ്യായങ്ങളിൽ ഒന്നത്രേ ഇതെന്നാകുന്നു എൻ്റെ ചിന്ത. പലരും ഇത് പേരുകൾ മാത്രമാകുന്നു ഇതിലുള്ളത് എന്ന് പറഞ്ഞ് അത്ര ഗൗരവമായി പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരു അധ്യായമാകുന്നു എന്നുള്ളത് വളരെ ശോചനീയമായ ഒരു സ്ഥിതി വിശേഷമാണ്. എന്നാൽ അല്പം മനസ്സിരുത്തി ഒന്ന് വായിച്ചേ, ഒന്ന് പഠിച്ചേ, നിങ്ങൾ അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്നതായ ഉന്നതമായ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ ആരംഭിക്കും. ഉപദേശങ്ങളാകുന്ന പർവ്വത ശിഖരത്തിൽ നിന്നും റോമിലെ നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പൗലോസ്. ക്രിസ്തീയ മാർഗം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. വിശുദ്ധ പൗലോസ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഉന്നത ഉപദേശങ്ങൾ ബാഹ്യാകാശത്തേക്ക് വിക്ഷേപിക്കപ്പെട്ട പേടകങ്ങളല്ല എന്നോർക്കുക. ആർക്കും പ്രയോജനമില്ലാത്ത തലയ്ക്ക് മുകളിലൂടെ പറന്നു നടക്കുന്ന പറക്കും തലയുകളല്ല അവ. പിന്നെയോ, റോമൻ നിരത്തുകളിൽ ഓടി നടന്നിരുന്ന വാഹനങ്ങളായിരുന്നു അവ. സുവിശേഷം ദൈനംദിന ജീവിതത്തിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതായിരുന്നു ഈ 16 നാം കാണുന്നത്. ഈ അധ്യായത്തിൽ കുറെ പേരുകൾ മാത്രം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് വിട്ടുകളയരുതേ. ഈ അധ്യായത്തിൽ 35 പേരുടെ പേരുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ റോമിൽ പാർത്തിരുന്ന വിശ്വാസികളോ അഥവാ പൗലോസിനോടുകൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളോ ആയിരുന്നു എന്നോർക്കണം. ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസപ്പോസ്തലൻ കൊരിന്തിലായിരുന്നു എന്ന് ചിന്തിക്കാവുന്നത് അത്രേ. റോമൻ തത്വജ്ഞാനത്തിനും ആചാരത്തിനും വ്യത്യസ്തമായി ഇവിടെ പരസ്പര സ്നേഹവും കരുതലും വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ഈ വിശ്വാസികൾ വ്യത്യസ്തരായിരുന്നു. റോമാക്കാർ ഇവരെ കണ്ടിട്ട് ഈ ക്രിസ്ത്യാനികൾ തമ്മിൽ തമ്മിൽ എത്ര സ്നേഹമുള്ളവരാണ് എന്ന് അതിശയിച്ചിരുന്നു. എത്ര മനോഹരമായ ഒരു മാതൃക. ഇന്നും ലോകത്തിന് കാഴ്ചവെക്കുവാൻ വിശ്വാസികളായ നമ്മുടെ കൈവശമുള്ളത് അന്യോന്യമുള്ള സ്നേഹവും വിശുദ്ധമായ ഒരു ജീവിതവും മാത്രമാണ്. അതില്ല എങ്കിൽ നാം എന്തെല്ലാം ഉപദേശം ഘോഷിച്ചാലും എത്ര വലിയ കൺവെൻഷനുകൾ നടത്തിയാലും എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്താലും അത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇറങ്ങില്ല. മറ്റുള്ളവർ നോക്കിയിട്ട് പറയും, എന്താ വ്യത്യാസം, അവിടെയും അടി ഇവിടെയും അടി, ഇവിടെ കുറച്ച് കൂടിപ്പോയി എന്ന് മാത്രം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ റോമാലേഖനം 16 താങ്കൾ പഠിക്കുമ്പോൾ ഈ പശ്ചാത്തലം പ്രത്യേകം മനസ്സിൽ വെക്കണം. പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ജീവനെ പ്രണയം വെച്ച് ദൈവത്തിനു വേണ്ടിയും ദൈവവചനത്തിനു വേണ്ടിയും നിലനിന്ന ഒരു കൂട്ടം ദൈവമക്കളുടെ പേരുകൾ, അവ അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വിലപ്പെട്ടവയായിരുന്നു. നൂറ്റാണ്ടുകളിലൂടെ അവ വിലപ്പെട്ടവയായി കാത്തു സൂക്ഷിക്കുന്നു. ഫേബയെക്കുറിച്ചുള്ള നല്ല വചനങ്ങളാകുന്നു ഈ അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ആ സ്ത്രീയാണ് ഈ ലേഖനം റോമിൽ കൊണ്ടുവന്നത്. നമ്മുടെ സഹോദരിയും കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. ഇവിടെ ആദ്യമായി സൂചിപ്പിച്ചിരിക്കുന്നത് ഫേബ എന്ന ഈ സ്ത്രീയെക്കുറിച്ചാണ്. വിശ്വാസവീരന്മാരുടെ വേറൊരു പട്ടിക ഇവിടെ നമുക്ക് ലഭിക്കുന്നു. വിശ്വാസവീരന്മാരുടെ മറ്റ് ലിസ്റ്റ് എവിടാണെന്നറിയാമല്ലോ? അതെ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ. വളരെ വിലപ്പെട്ട ഒരു അധ്യായമാകുന്നു അതും. ഈ ഫേബ ഒരു യഹൂദേതര സ്ത്രീ ആയിരുന്നു എന്ന് അവളുടെ പേര് വ്യക്തമാക്കുന്നു. റോമിലെ സഭയിൽ യഹൂദേതരകളിൽ നിന്നുള്ള അനേകം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. പലരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ പുതിയ പേര് സ്വീകരിക്കുക പതിവായിരുന്നു. എന്നാൽ ഫേബ എന്തുകൊണ്ടോ തൻ്റെ പഴയ പേര് നിലനിർത്തുകയാണ് ചെയ്തത്. ഇത് വെച്ച് ഒരു ഉപദേശമൊന്നും സ്ഥാപിക്കുവാൻ ഞാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് പേര് ചേഞ്ച് ചെയ്യണോ അതോ അതേ പേര് മതിയോ എന്നുള്ളത് തീരുമാനിക്കാവുന്നതാണ്. റോമർക്ക് എഴുതിയ ലേഖനം റോമിൽ കൊണ്ടുപോയി കൊടുത്തത് ഫേബയാണ്. അവർ കഴിവുള്ള ഒരു സ്ത്രീയും സഭയിലെ പ്രധാനപ്പെട്ട അംഗവുമായിരുന്നു എന്ന് കരുതാവുന്നതത്രേ. കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തി എന്നാണ് അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത് പട്ടണത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് തുറമുഖ സ്ഥാനമാണ് ഈ കെങ്ക്രയ. നിങ്ങളുടെ വേദപുസ്തകത്തിൻ്റെ ഒടുവിലത്തെ പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ആ പടമുണ്ടല്ലോ, ഭൂപടം, അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്കിത് കാണുവാനായിട്ട് സാധിക്കും. അത് നോക്കി കണ്ട് മനസ്സിലാക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. റോമർക്ക് എഴുതിയ ലേഖനം കൊരിന്തിൽ വെച്ച് എഴുതിയതാണെന്ന് വിശ്വസിക്കാവുന്നതത്രേ. കഴിവുള്ളവളും വ്യാപാര രംഗങ്ങളിൽ ഏർപ്പെട്ടിരുന്നവളുമായ ഫേബ അത് തന്നോടൊപ്പം റോമിലേക്ക് കൊണ്ടുപോയി എന്ന് ചിന്തിക്കാം. സഭയിലെ ശുശ്രൂഷക്കാരി എന്നാണ് അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആദിമസഭയിൽ സ്ത്രീകൾ മുഖ്യസ്ഥാനം വഹിച്ചിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം അവളുടെ കയ്യിൽ കൊടുത്തയക്കാനാണ് താല്പര്യപ്പെട്ടത്. റോമിൽ തപാൽ സൗകര്യം അന്നുണ്ടായിരുന്നു. എന്നാൽ അത് വളരെ മന്ദഗതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. പൗലോസ് നാം മുമ്പ് കണ്ട പോലെ യെരുശലേമിലേക്ക് പോവുകയാണ്. ഫേബ പൗലോസിൻ്റെ ലേഖനം തന്നോടൊപ്പം റോമിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ സഹോദരി ഫേബയെ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. റോമിലുള്ള വിശ്വാസികൾക്ക് ഫേബയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. ആദ്യമായി അവളെക്കുറിച്ചുള്ള സൂചനയാണ് ഈ അധ്യായത്തിൽ ലഭിക്കുന്നത്. റോമിലുള്ള വിശ്വാസികളെ എന്നിട്ട് പൗലോസ് വന്ദനം ചെയ്യുന്നു. തുടർന്ന് അനേകം ആളുകൾ വന്ദനം പറയുന്നതായി കാണാവുന്നതത്രേ. 3-ഉം 4-ഉം വാക്യങ്ങൾ നോക്കിക്കേ. ക്രിസ്തുയേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വില്ലാവെയും വന്ദനം ചെയ്യുവിൻ. അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും കൂടെ വന്ദനം പറയുന്നു. ജാതികളിൽ അനേകർ റോമാസഭയിൽ ഉണ്ടായിരുന്നു എന്ന് നാം കണ്ടുകഴിഞ്ഞുവല്ലോ. പ്രിസ്കില്ലയും അക്വില്ലാവും യഹൂദ ദമ്പതികളായിരുന്നു. എപ്രകാരമാണ് പൗലോസ് അവരെ മുമ്പ് കണ്ടുമുട്ടിയത്? അവർ എപ്രകാരം പൗലോസിനെ സഹായിച്ചിട്ടുണ്ട്? അക്വില്ലാവും പ്രിസ്കയും റോം നഗരം വിട്ടുപോകേണ്ടതായ സാഹചര്യമുണ്ടായി. അവർ കൊരിന്ത് പട്ടണത്തിൽ വരികയും തങ്ങളുടെ തൊഴിൽ ചെയ്ത് അവിടെ ജീവിക്കുകയും ചെയ്തു. അപ്പോൾ പൗലോസ് കൊരിന്തിലുണ്ടായിരുന്നു. കൊരിന്ത് വ്യവസായ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമായിരുന്നു. പൗലോസും തൻ്റെ തൊഴിൽ അവിടെ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവരും കൂടാരപ്പണിക്കാരായിരുന്നതിനാൽ അവർ അടുക്കുവാൻ കാരണമായി. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ഈ പശ്ചാത്തലം അല്ലെങ്കിൽ ഈ സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ വെച്ച് പൗലോസ് അവരെ കർത്താവിംഗിലേക്ക് ആനയിച്ചു. പിന്നീട് പൗലോസിനോടൊപ്പം അവർ എഫസോസിലും ഉണ്ടായിരുന്നു. തങ്ങളുടെ വ്യാപാരത്തോടുള്ള ബന്ധത്തിലായിരിക്കാം അവർ എഫസോസിലേക്ക് പോയത്. അപ്പോസ്തല പ്രവൃത്തികൾ 18:26 അവർ അപ്പല്ലോസിന് സഹായമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പല്ലോസിനെ കുറിച്ച് പറയുന്നത് അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വില്ലാവും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടാരെ അവനെ ചേർത്ത് കൊണ്ടു. ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. നാം അവരെ ആദ്യമായി കാണുമ്പോൾ അക്വില്ലാവും പ്രിസ്കില്ലയും എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി വായിക്കുന്നത്. എന്നാൽ ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രിസ്കയും അക്വില്ലാവും എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരുടെ പേരുകൾ ഈ ക്രമം തിരിച്ചിവിടെ പറഞ്ഞിരിക്കുന്നത് എന്നെനിക്കറിയില്ല. ആത്മീയ കാര്യങ്ങളിൽ സ്ത്രീ മുമ്പന്തിയിലായിരുന്ന സാഹചര്യമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അവർ രണ്ടുപേരും ക്രിസ്തുവിൻ്റെ വേലക്കാരായിരുന്നുവെങ്കിലും പ്രിസ്കില്ല ആത്മീയ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ചിന്തിക്കാവുന്നത് അത്രേ. നോക്കണേ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടതായ ഒരു കുടുംബം. അഞ്ചാം വാക്യം, അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുവീൻ. ആസിയിൽ ക്രിസ്തുവിന് ആദ്യ ഫലമായി എനിക്ക് പ്രിയനായ എപ്പനത്തോസിന് വന്ദനം ചൊല്ലുവീൻ. ആരംഭകാലത്ത് പ്രാദേശിക സഭകൾ വീടുകളിലായിരുന്നു കൂടി വന്നിരുന്നത്. ഉദാഹരണമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12:12, കൊലോസിയർ 4:15, 1 കൊരിന്ത്യർ 16:19, ഫിലോമോൻ 2 എന്നിവ കാണുക. 3-ാം നൂറ്റാണ്ട് വരെ സഭയ്ക്ക് കൂടി വരുന്നതിന് പ്രത്യേക കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല എന്ന് ഒരു മഹാനായ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. സഭ ഒരു പ്രത്യേക കെട്ടിടമായി തീരണമെന്ന് ഉപദേശിക്കപ്പെട്ടിട്ടില്ല. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ സഭ എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ കൂട്ടവും അവർ വീടുകളിൽ കൂടി വരികയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം അക്വിലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും ഭവനത്തിലും കൂടി വന്നിരുന്നു. ഒരു കാര്യം ഓർക്കണം, ഏതെങ്കിലും മനോഹരമായ ഒരു കെട്ടിടത്തിൽ കൂടിയാൽ മാത്രമേ അത് ആരാധനയ്ക്കുള്ള കൂടിവരവാകൂ എന്നൊരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ഒരു ധാരണ പലപ്പോഴും പരമ്പരാഗതമായി തന്നെ ക്രിസ്തീയ സമൂഹങ്ങളായി തുടരുന്ന സമൂഹങ്ങളിലുണ്ട്. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത് നല്ലതാണ്, എന്നാൽ അതിനുവേണ്ടി ശഠിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. മരത്തിൻ്റെ കീഴിലോ എവിടെയെങ്കിലും കന്നുകാലിക്കൂട്ടിലോ ഏതെങ്കിലും വീടിൻ്റെ മൂലയിലോ എവിടെല്ലാം ഇരുന്ന് ആരാധിക്കുന്ന എത്രയെത്ര ആരാധനാ കൂട്ടങ്ങൾ നമ്മുടെ ഈ ഭാരതത്തിലുണ്ട്. നമുക്ക് അതിനുള്ള സൗകര്യമുള്ളതുകൊണ്ട് എല്ലാവരും അതുപോലെ ആയില്ല എങ്കിൽ അത് ആരാധനയാകില്ല എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. അതിനുവേണ്ടി ദൈവവചനത്തിൻ്റെ ചുവട് പിടിക്കുവാൻ നാം ശ്രമിക്കരുത്. ദൈവവചനം ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ഇവിടെ എപ്പൈനത്തോസ് എന്ന ഗ്രീക്ക് പേരിൻ്റെ അർത്ഥം സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ്. അഖായയിൽ ആദ്യമായി പൗലോസിൻ്റെ പ്രവർത്തനത്തിൽ ക്രിസ്തുവിങ്കിലേക്ക് വന്നവൻ അവനായിരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. 6 നോക്കിക്കേ, നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവീൻ. മറിയ എന്നത് മിരിയാം എന്ന പോലെ തന്നെയുള്ള ഒരു യഹൂദ പേരാണ്. മറുതലിപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. അവൾ വളരെയധികം അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തവളാണ്. അവളുടെ ജീവിതത്തിൽ എന്തുമാത്രം വ്യത്യാസമാണ് വന്നിരിക്കുന്നത്! ഒരു വിശ്വാസിയാകുന്നതിന് മുമ്പ് അവൾ മറുതലിക്കുകയായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൾ മറ്റു വിശ്വാസികൾക്ക് വേണ്ടി അധ്വാനിക്കുവാൻ തയ്യാറായിരിക്കുന്നു. സ്വയം ഇല്ലാതാകുന്നതുവരെ അവൾ ഇപ്പോൾ ക്രിസ്തുവിനോട് അനുസരണമുള്ളവളായിരിക്കുന്നു എന്നതത്രേ അതിൻ്റെ കാരണം. നോക്കണേ, ഒരു വ്യക്തി രൂപാന്തരപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം ആ വ്യക്തിയെ ഉപയോഗിക്കും. പേര് ഒരുപക്ഷെ പഴയത് തന്നെ ആയിരിക്കാം. മറ്റുള്ളവർ കാണുമ്പോഴും പഴയ ആളിനെ തന്നെ ആയിരിക്കും കാണുന്നത്. എന്നാൽ ജീവിതത്തിൽ രൂപാന്തരം വന്ന ഒരു വ്യക്തിയെ ദൈവം എടുത്തുപയോഗിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ വളരെ അധ്വാനിച്ച മറിയയുടെ ജീവിതം നമ്മെ കാണിക്കുന്നത്. 7 നോക്കിക്കാട്ടെ, എൻ്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരായ ആന്ത്രോനിക്യൂസിനും യൂനയാവിനും വന്ദനം ചൊല്ലുവീൻ. അവർ അപ്പസ്തോലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകുന്നു. ആന്ത്രോനിക്യൂസ് എന്നത് ഒരു ഗ്രീക്ക് പേരാണ്. അവനൊരു അടിമയായിരുന്നു. യൂനിയാവ് എന്നത് ഒരു റോമൻ പേരാണ്. ഒരു സ്ത്രീക്കോ പുരുഷനോ ഈ പേര് ഉപയോഗിച്ചിരുന്നു. എൻ്റെ ചാർച്ചക്കാർ എന്നാണ് പൗലോസ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരും പൗലോസിനെ പോലെ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് അതിനർത്ഥം നൽകാവുന്നതാണ്. അടുത്ത രക്തബന്ധത്തിൽ പെട്ടവനായിരിക്കണം എന്നതിനർത്ഥമില്ല. അവർ എൻ്റെ സഹബദ്ധന്മാർ ആണ് എന്നും പൗലോസ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. റോമ സാമ്രാജ്യത്തിലെ കാരാഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വെച്ച് പൗലോസ് അവരെ കണ്ടുമുട്ടി എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലന്മാർ ഇവരെ രണ്ടുപേരെയും നല്ലവണ്ണം അറിഞ്ഞിരുന്നു. അവർക്ക് ഇവരെ നല്ല ബഹുമാനവുമായിരുന്നിരിക്കണം. പൗലോസ് അല്ല അവരെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തിയത്. കാരണം അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുൻപ് തന്നെ അവർ ക്രിസ്തുവിലായിരുന്നു. പ്രത്യേകവും അസാധാരണവുമായ സാഹചര്യത്തിൽ പൗലോസിനാൽ സ്ഥാപിതമായ സഭയാണ് റോമയിലെ സഭ. കൊരിന്തിലെ വ്യാപാര സ്ഥലത്ത് വെച്ച് പൗലോസ് അപ്പോസ്തോലൻ അക്വിലാവിനെയും പ്രിസ്കില്ലയെയും കണ്ടുമുട്ടി. തുടർന്ന് ഈ രണ്ടുപേരെ അവൻ ജയിൽ മുറിയിൽ കണ്ടുമുട്ടി. അവർ പിന്നീട് റോമിലേക്ക് കടന്നുപോയി, അവിടെ സഭ രൂപീകരിക്കുകയാണ് ചെയ്തത്. നോക്കണേ, പൗലോസ് ഇതിൻ്റെ പിൻപിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. വളരെയേറെ ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പല അഭിപ്രായങ്ങളും റോമിലെ സഭാസ്ഥാപനത്തെ ചുറ്റിപ്പറ്റിയുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ അവിടുത്തെ സഭ പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പൗലോസ് കർത്താവിലേക്ക് കൊണ്ടുവന്നതായ ആളുകൾ പിന്നീട് റോമയിൽ പോയി അവിടെ സുവിശേഷം അറിയിക്കുകയും സഭ സ്ഥാപിക്കുകയും ചെയ്തു. 8-9 വാക്യങ്ങൾ നോക്കിക്കേ. കർത്താവിൽ എനിക്ക് പ്രിയനായ അംബ്ലിയാത്തോസിന് വന്ദനം ചൊല്ലുവിൻ. ക്രിസ്തുവിൽ ഞങ്ങളുടെ കൂട്ടുവേലക്കാരനായ ഉർബാനോസിനും എനിക്ക് പ്രിയനായ സ്കാക്കുവിനും വന്ദനം ചൊല്ലുവിൻ. അംബ്ലിയാത്തോസ് എന്നത് സാധാരണ അടിമകൾക്ക് നൽകിയിരുന്ന പേരാണ്. ആദിമ ക്രിസ്ത്യാനികളുടെ ശവകുടീരങ്ങളിൽ ബഹുമാന സൂചകമായി ഈ പേര് കണ്ടിരുന്നു. ഇദ്ദേഹം പൗലോസിന്റെ ശുശ്രൂഷയിൽ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നിരിക്കണം. ഉർബാനോസ് ഇതും അടിമകൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു പൊതുനാമമാണ്. അവനൊരു നഗരവാസിയായിരുന്നു എന്ന് ഇതിനർത്ഥമുണ്ട്. വിശ്വാസികളോടൊപ്പം ഒരു യഥാർത്ഥ പ്രവർത്തകനായി അവനെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. സ്കാക്കു ഇത് ഒരു പുരുഷനാമമാണ്. അവൻ പൗലോസിന് മാത്രമല്ല സഭയ്ക്കും പ്രിയനായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. 10 വാക്യത്തിൽ ക്രിസ്തുവിൽ സമ്മതനായ അപ്പലേസിന് വന്ദനം ചൊല്ലുവീൻ. അരിസ്തോലബോസിന്റെ ഭവനക്കാർക്ക് വന്ദനം ചൊല്ലുവീൻ. അപ്പലേസ് സമ്മതനായ വ്യക്തിയാണ്. അവനൊരു യഹൂദനോ ഗ്രീക്കുകാരനോ ആയിരിക്കണം. ആ പേര് യഹൂദന്മാരുടെ ഇടയിൽ സർവസാധാരണമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ ചില പരിശോധനകളിൽ വീഴാതെ നിന്നവനാണ്. അവൻ ഏതോ ഒരു സഭയിലെ, അക്കാലത്തെ ഒരു സഭയിലെ ബിഷപ്പായിരുന്നു എന്ന് ചില പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും അതിനെക്കുറിച്ച് വ്യക്തമായി നമുക്കറിയില്ല. പിന്നെ അരിസ്തബുലോസ് ഹെരോദ രാജാവിൻ്റെ കൊച്ചുമകനായിരുന്നു എന്ന് അറിയപ്പെടുന്നു. അല്ല എങ്കിൽ തൻ്റെ യജമാനൻ്റെ പേര് സ്വീകരിച്ച ഒരു അടിമയായിരുന്നിരിക്കാം. അതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് നമുക്ക് ലഭിക്കുന്നില്ല. അത് നാം അത്രയും വിവരമായി അറിയണമെന്ന് പൗലോസും ആഗ്രഹിച്ചു കാണില്ല. അതുകൊണ്ടാണല്ലോ ഈ പേരുകൾ മാത്രം പറഞ്ഞു പോയത്. ഏതായാലും ആർക്കിതെഴുതിയോ അവർക്കറിയാമായിരുന്നു ഇവരുടെ മഹാത്മ്യം. അത്ര ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന പ്രിയപ്പെട്ടവർ. 11 വാക്യം, എൻ്റെ ചാർച്ചക്കാരനായ ഹെറോദിയോന് വന്ദനം ചൊല്ലുവിൻ. നർക്കിസോസിന്റെ ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചൊല്ലുവിൻ. എൻ്റെ ചാർച്ചക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഹെരോദിയോൻ ഒരു യഹൂദനായിരുന്നു എന്ന് വ്യക്തമത്രേ. ഹെരോദാവിന്റെ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഒരു പേരാണിത്. അവൻ ഹെരോദാവിന്റെ അടിമയായിരുന്നതുകൊണ്ട് ആ പേര് സ്വീകരിക്കാനാണ് ഇടയുള്ളത്. നർക്കിസോസ് അഗ്രിപ്പ രാജാവ് വധിച്ച പ്രശസ്തനായ ഒരു ആളിന്റെ പേരാണിത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന നർക്കിസോസ് ഒരു പക്ഷേ നേരത്തെ നർക്കിസോസിന്റെ അടിമയായിരുന്നിരിക്കണം, നമുക്കറിയില്ല. ഏതായിരുന്നാലും അന്നത്തെ സഭയിൽ ചെറുതും വലുതുമായ ഓരോ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിരുന്ന ഓരോ വ്യക്തികളെയും ഉന്നതരായി കണ്ട് ഇവിടെ പൗലോസ് തൻ്റെ ലേഖനത്തിൽ പേരുദ്ധരിച്ച് മാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും ചെറിയ ജോലി, താണ ജോലി, നമ്മുടെ സമൂഹത്തിൽ പറയുന്നത് പോലെ മാനംകെട്ട ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. മാനക്കേട് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ജോലിക്ക് മാനവും മാനക്കേടും നമ്മൾ കൽപ്പിക്കാറുണ്ടല്ലോ. എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാകാം. എന്നാൽ ദൈവം നോക്കുമ്പോൾ നാം സമൂഹത്തിൽ എത്ര ഉന്നതരാകുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട വിഷയം. നാം ദൈവത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ പ്രയോജനപ്പെടുന്നവരാകുന്നു എങ്കിൽ ദൈവം നമ്മെ ഉന്നതരായി കാണുകയാണ്. അവിടുന്ന് നമ്മെ തലമുറകളിലൂടെ ഓർക്കുവാൻ കഴിയുന്ന വ്യക്തി ജീവിതങ്ങളായി രൂപാന്തരപ്പെടുത്തും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടെ ആയിരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ ആയുസിൽ ദൈവം തന്നിട്ടുള്ള സാധ്യതകളെ ഫലകരമായി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹകരമായി ഉപയോഗിക്കാൻ താങ്കൾ കഴിയുന്നുണ്ടോ? ഒരു നിമിഷം ജീവിതത്തെ താങ്കൾ തന്നെ സ്വയപരിശോധന ചെയ്യും. നമ്മുടെ സഭയിൽ, നിങ്ങൾ ആയിരിക്കുന്ന ചുറ്റുപാടിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സാധിക്കുന്ന വ്യക്തികളായി തീരുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ.